Mixer, Mary Madam, 21.02.
നമസ്കാരം, നമസ്തേ, വാം, ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഹിയർ ദിസ് ഇസ് യുവർ ആർച്ചി ഹർഷാനൻ. സോ ഇന്നത്തെ സെഗ്മെന്റ്സിലേക്കൊക്കെ പോകുന്നതിന് തന്നെ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഹൂ ഈസ് യുവർ ഇൻസ്പിരേഷൻ? ആരാണ് നിങ്ങളുടെ ഇൻസ്പിരേഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, എൻ്റെ ദൈവമേ, ഞാൻ 4-ാം ക്ലാസ് തൊട്ട് ഇതിൻ്റെ ആൻസർ പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക എൻ്റെ ആൻസറിന്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്താണ് ആ പരീക്ഷ പേപ്പറിൽ എഴുതിയത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ടീച്ചേഴ്സിനോട് മറുപടി ആയിട്ട് പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ ഐഡോൾസിൻ്റെ പേരായിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ, റൊണാൾഡോ, മെസ്സി, അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൺ, എബ്രഹാം ലിങ്കൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡോൾസിൻ്റെ പേരായിരിക്കും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ തന്നെ സ്കാൻ ചെയ്തിട്ട് വൈ ക്യാൻ്റ് ഐ ബി ആൻ ഇൻസ്പിറേഷൻ ടു മൈസെൽഫ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇൻസ്പിറേഷൻ ആക്കിക്കൂടെ? ഇൻസ്പിറേഷനാക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. കഴിഞ്ഞ പരീക്ഷയെക്കാട്ടിലും ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു 2 മാർക്ക് കൂടിയോ? യു ക്യാൻ ബി ആൻ ഇൻസ്പിറേഷൻ ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല സിംഗറിനുള്ള പുരസ്കാരം കിട്ടിയോ? യു ക്യാൻ ബി ആൻ ഇൻസ്പിറേഷൻ ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളാവണം നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. നിങ്ങളുടെ ഇൻസ്പിറേഷൻ ഇപ്പോൾ ലയണൽ മെസ്സി ആണെങ്കിലും നിങ്ങൾ മിക്കവാറും ഈ ലയണൽ മെസ്സി ചെയ്യുന്ന കുറച്ച് നല്ല പ്രവൃത്തികൾ എഡിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന കാണാറുണ്ടല്ലേ. അതിന് കാരണം എന്താ? അവരുടെ ഫാൻസ് അവരെ അത്രയധികം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസ്പിറേഷൻ ലെവൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ നല്ല പ്രവൃത്തികളെ ഒന്ന് ചോർന്നെടുത്ത് നോക്കുക. സോ യു ക്യാൻ ബി ആൻ ഇൻസ്പിറേഷൻ ടു യുവർ സെൽഫ്. സോ ഇനിയൊരു പരീക്ഷ വരുമ്പോൾ, അല്ലെങ്കിൽ ഇനി ടീച്ചേഴ്സ് എല്ലാം ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ വല്ല സെമിനാറിൻ്റെ ഇടയ്ക്ക് എല്ലാം ചോദിക്കുമ്പോഴോ, ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഐ മൈസെൽഫ് ഈസ് മൈ ഇൻസ്പിറേഷൻ എന്നൊരു ഉത്തരം കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് സെഗ്മെൻറ്റ് വന്നിട്ട് പുലർക്കാലമാണ് കേട്ടോ. പുലർക്കാലം പറയാനായിട്ട് നമ്മുടെ സ്വന്തം സാനിയ പീപ്പ് ഓഫ് ക്ലാസ് 9 റെഡി ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം സാനിയ ഫോർ പുലർക്കാലം സെഗ്മെൻറ്റ് ആൻഡ് യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മദർ 21.02. വേഗം വരണം, പറയാനുള്ളതാ.
ഏവർക്കും പുലർക്കാലത്തിലേക്ക് സ്വാഗതം. പ്രകൃതി അമ്മയാണ്. അമ്മയുടെ സ്നേഹവും കരുതലും പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. കാറ്റ്, വെള്ളം, വെളിച്ചം, ഇവ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. വായുവില്ലാതെയോ വെള്ളമില്ലാതെയോ മനുഷ്യന് അധികകാലം ജീവിക്കാൻ സാധ്യമല്ല. ഈ വെള്ളവും വായും ശുദ്ധമാണെങ്കിൽ വൃക്ഷലതാദികൾക്കും ഇത് ആവശ്യമാണ്. അവ മനുഷ്യന് ശുദ്ധമായ വായും ജലവും ലഭിക്കാനുതകുന്നു. വൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂഗർഭജല നിലനിർത്തുകയും ശിഖരങ്ങളുടെ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ കരുതുന്നത് ഈ ഭൂമി അവൻ്റെ സ്വന്തമാണെന്നാണ്. സൂക്ഷ്മജീവികൾ മുതൽ എല്ലാ മൃഗങ്ങൾക്കും ഈ ഭൂമിയുടെ അവകാശികളാണ്. പർവ്വതങ്ങളും പുഴകളും വൻ വൃക്ഷങ്ങളും പൂക്കളും മനുഷ്യൻ്റെ നിലനിൽപ്പിനും ആനന്ദത്തിനും ഉതകുന്നു. എന്നിട്ടും സ്വാർത്ഥരായ മനുഷ്യർ പർവ്വതങ്ങൾ തകർത്തും മരങ്ങൾ വെട്ടിയും പാറ ഖനനം ചെയ്തും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. അങ്ങനെ മനുഷ്യജീവിതം അസഹ്യമായി തീരുന്നു. ഇതിനു പുറമെ വായും ജലവും മലിനമാക്കി മഹാരോഗങ്ങൾക്ക് വഴിവെക്കുന്നു. മനുഷ്യൻ്റെ സ്വാർത്ഥത നിലനിൽക്കുന്നിടത്തോളം കാലം പ്രകൃതിയുടെ തിരിച്ചടി നാം അനുഭവിച്ചേ മതിയാവും. ഈ ഭൂമിയിൽ അനാവശ്യമായി ഒരു ചെടിയോ ഒരു ജീവിയോ കണ്ടെത്താൻ സാധ്യമല്ല. നന്ദി.
വെൽക്കം ബാക്ക്. നൗ യു ആർ ലിസണിങ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നിങ്ങളിൽ എത്ര പേര് രാവിലെ എണീറ്റിട്ട് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്, ന്യൂസ് ചാനൽസ് കാണാറുണ്ട്? ശരി, ഓക്കെ, പോട്ടെ. എപ്പോഴേലും ന്യൂസ് വായിക്കുകയോ കാണുകയോ ചെയ്യാറുണ്ടോ? ഇല്ലല്ലേ. ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ന്യൂസ് വായിപ്പിക്കാനായിട്ട് രണ്ട് പേര് ഇറക്കുന്നുണ്ട്, ഹന്ന മറിയ ആൻഡ് ഐവിൻ ഷാബ് ഓഫ് ക്ലാസ് 9. അവർ നിങ്ങൾക്ക് വേണ്ടി ന്യൂസ് വായിച്ചു തരുന്നതായിരിക്കും കേട്ടോ. So let's welcome Hannah and Ivan for reading today's news, and you are listening to your favorite channel Beats at Mary Mata 21.02. Vegam varne parayanulada
Beats at Mary Mata 21.02.
Namaskaram. Beats at Mary Mata 21.02 vartha jalagathilekku swagatham. Innu 2021 October 26 kolla varsham 1197 tulam 10. വാർത്തകൾ വായിക്കുന്നത് ഐവിൻ ഷാബു, ഹന്ന മരിയ സെബാസ്റ്റ്യൻ. പ്രധാന വാർത്തകൾ. മഴക്കെടുതി ഗുരുതരമായി ബാധിച്ചു, 42 പേർ മരിച്ചതായി മുഖ്യമന്ത്രി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ജയസൂര്യ, മികച്ച നടി അന്നാബെൻ. നിയന്ത്രണ രേഖയിൽ ഏറ്റുമുട്ടൽ, 5 സൈനികർക്ക് വീരമൃത്യു, ഒരാൾ കൊല്ലം സ്വദേശി. സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗരേഖയ്ക്ക് സർക്കാർ അംഗീകാരം നൽകി. CBSE ആദ്യ ടീം പരീക്ഷ നവംബർ 30. IPL ചെന്നൈക്ക് 4 കിരീട നേട്ടം.
വാർത്തകൾ വിശദമായി. മഴക്കെടുതി ഗുരുതരമായി ബാധിച്ചു, 42 പേർ മരിച്ചതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് മഴക്കെടുതി ഗുരുതരമായി ബാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒക്ടോബർ 12 മുതൽ 20 വരെ 42 പേർ വിവിധ ദുരന്തങ്ങളിലായി മരിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ജയസൂര്യ, മികച്ച നടി അന്നാബെൻ. 51st സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വെള്ളം എന്ന സിനിമയിലെ അഭിനയത്തിന് ജയസൂര്യയെ മികച്ച നടനായും കപ്പേളയിലെ അഭിനയത്തിന് അന്നാബെന്നിനെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു. എന്നിവർ എന്ന ചിത്രത്തിലൂടെ സിദ്ധാർത്ഥ് ശിവ മികച്ച സംവിധായകനായി. ജിയോ ബേബി സംവിധാനം ചെയ്ത ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനാണ് മികച്ച സിനിമ. നിയന്ത്രണ രേഖയിൽ ഏറ്റുമുട്ടൽ, 5 സൈനികർക്ക് വീരമൃത്യു, ഒരാൾ കൊല്ലം സ്വദേശി. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ നിയന്ത്രണ രേഖയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 5 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു. വീരമൃത്യു മരിച്ചവരിൽ ഒരാൾ മലയാളിയാണ്. കൊല്ലം കുടവട്ടൂർ ശില്പാലയത്തിൽ ഹരികുമാറിൻ്റെയും ബീനാകുമാറിൻ്റെയും മകൻ എച്ച് വൈശാഖാണ് വീരമൃത്യു മരിച്ചത്. സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗരേഖയ്ക്ക് സർക്കാർ അംഗീകാരം നൽകി. സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗരേഖയ്ക്ക് സർക്കാർ അംഗീകാരം നൽകി. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ സ്കൂളിൽ വന്നാൽ മതി. ആദ്യത്തെ 2 ക്ലാസുകൾ ഉച്ചവരെ, ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. CBSE ആദ്യ ടേം പരീക്ഷ നവംബർ 30. CBSE 10-12 ക്ലാസുകളിലെ ആദ്യ ടേം പരീക്ഷകൾ നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ ആരംഭിക്കും. മേജർ വിഷയങ്ങളാണ് അന്ന് ആരംഭിക്കുക. 10th മൈനർ വിഷയങ്ങളിലെ പരീക്ഷകൾ നവംബർ 17 12th ക്ലാസ്സിൻ്റേത് 16 ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. IPL ചെന്നൈക്ക് 4 കിരീട നേട്ടം. IPL 2021 ഫൈനൽ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 27 റൺസിന് പരാജയപ്പെടുത്തി കിരീട ജേതാക്കളായി ചെന്നൈ. ചെന്നൈയുടെ 4 IPL കിരീട നേട്ടമാണ് ഇത്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നൗ യു ലിസണിങ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02. നെക്സ്റ്റ് സെഗ്മെൻറ്റ് വന്നിട്ടൊരു കവിതയാണ് കേട്ടോ. സോ കവിതകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ സ്റ്റേ ട്യൂൺ. നിങ്ങൾക്കായിട്ട് ഒരു അതിമനോഹരമായ കവിതയുമായി എത്തുന്നു രസ്മ ഫാത്തിമ ഓഫ് ക്ലാസ് 7. സോ ലെറ്റ്സ് വെൽക്കം രസ്മ ഫോർ ആൻ അമേസിംഗ് പോയം ആൻഡ് യുവർ ലിസണിങ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02. വേഗം വരണേ പറയാനുള്ളതാ.
നമസ്കാരം. ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ പക എന്ന കവിതയാണ്. പക. ദൂരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തീരമുത്തമിട്ടൊരു കരിമണൽ തീരത്ത് വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദൂരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തീരമുത്തമിട്ടൊരു കരിമണൽ തീരത്ത് വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷ്യമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷ്യമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. കാറ്റിനെയൊന്നു മണത്തു നോക്കൂ മണം ഗന്ധകപ്പാല പൂത്തുലയുന്ന മാതകം. പോക്കുവയിലേറ്റൊന്നിരുന്നു നോക്കൂ പുറം തോലറ്റിറങ്ങുന്നതഗ്നി സർപ്പം. മഴയേറ്റു മുറ്റത്തിറങ്ങി നിൽക്കു മരണമൊരു തുള്ളിയായി അണുപ്രഹരമായി. ഉപ്പു കല്ലൊന്നെടുത്തുപ്പു നോക്കു കടൽ കണ്ണീരിനു പിഞ്ചവർ പിറക്കൂ. രാസതീർത്ഥം കുടിച്ചാമാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പെക്കുട്ടികൾ. രാസതീർത്ഥം കുടിച്ചാമാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പെക്കുട്ടികൾ. രാത്രികൾ പോലെ കറുത്ത തുമ്പപ്പൂവ് രോഗമില്ലാതെ ഉണങ്ങുന്ന വാഗകൾ. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷ്യമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷ്യമുണ്ട്. ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിത ഇടവേളയാണിന്ന് മർത്യജന്മം. ഇരു കൊടും കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്ന് മർത്യജന്മം. തിരയായി തീരത്ത ശാന്തിയായി തേങ്ങലായി പകയുന്നു പുകയുന്നു പ്രകൃതി പക. ഇത് കടലെടുത്തൊരാ ദ്വാരക പുരിയിലെ കൃഷ്ണഭക്ഷക്കിനാവുള്ള ദ്വാപരർ. ആരുടേതാ നുടഞ്ഞൊരീ കനവുകൾ, ആരുടച്ചതാണീ കനൽ ചിമിഴുകൾ. ആരുടേതി നിരാലംബ നിദ്രകൾ, ആരുറക്കി ശാന്തതീരസ്മൃതി. നീജലാത്രി തമോഗർത്ത സന്തതി, നീജലാത്രി തരംഗരൂവിപ്പക. നീജലാത്രി തമോഗർത്ത സന്തതി, നീജലാത്രി തരംഗരൂവിപ്പക. അലറിയാർ തണയുന്ന തിര തമോഗർത്തത്തിലടവച്ചു വിരിച്ചു മൃതി വിളിച്ചു. അലമുറകളാർത്ഥനാദങ്ങൾ അശാന്തികൾ അവശിഷ്ടമജ്ഞാനമൃതചിന്തകൾ. അങ്കുലിയാഗ്രത്തിൽ നിന്നൂർന്നു തിര തിന്ന പുത്രനായി കേഴുന്നു പിതൃസന്ധ്യകൾ. അങ്കുലിയാഗ്രത്തിൽ നിന്നൂർന്നു തിര തിന്ന പുത്രനായി കേഴുന്നു പിതൃസന്ധ്യകൾ. ഇനി എത്ര തിരവന്നു പോകിലും എന്റെ കനൽ മുറിവിൽ നിൻ മുഖം മാത്രം, എന്റെ ശ്രവണികളിൽ നിൻ തപ്ത നിദ്ര മാത്രം. തൊട്ടിലാട്ടുന്ന താരാട്ടു കയ്യുകൾ, കെട്ടിയമ്മിഞ്ഞ മുത്തുന്ന മാറുകൾ, കവിളിൽ ആരാണു തഴുകുന്നതി കുളിർ കടലു മാധാവ് പ്രാന്തവേഗത്തിലോ. അരുതു കാട്ടിക്കുറുമ്പു കാട്ടേണ്ടൊരി തളര ഹൃദയ തുടിപ്പസ്തമിച്ചുവോ, നിഴലു കെട്ടിപ്പുണർന്നുറങ്ങുന്നുവോ, പുലരി കാണാ പകൽക്കിനാ ചിന്തുകൾ. ഇന്നലെ ഹിന്ദുവായി ഇസ്ലാമിയായി നാം കൊന്നവർ, കുന്നായ്മ കൂട്ടായിരുന്നവർ, ഇന്നൊരേ കുഴിയിൽ കുമിഞ്ഞവർ, അദ്വൈത ധർമ്മമാർന്നുപ്പ് നീരായി അലഞ്ഞവർ. ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. തിരയായി തീരത്ത ശാന്തിയായി തേങ്ങലായി പകയുന്നു പുകയുന്നു പ്രകൃതി പക. അരുമക്കിടാങ്ങളുടെ കുരലുങ്ങിക്കൊന്ന സ്ഥിരചിത്തയല്ല തൊരമ്മയെപ്പോൽ, കടലിതാ ശാന്തയായി ഓർമ്മകൾ കപ്പുന്നു, ഒരു ഡിസംബർ ത്യാഗ തീരം കടക്കുന്നു. അരുമക്കിടാങ്ങളുടെ കുരലുങ്ങിക്കൊന്ന സ്ഥിരചിത്തയല്ല തൊരമ്മയെപ്പോൽ, കടലിതാ ശാന്തയായി ഓർമ്മകൾ തപ്പുന്നു, ഒരു ഡിസംബർ ത്യാഗ തീരം കടക്കുന്നു. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തീരമുത്തമിട്ടൊരു കരിമണൽ തീരത്ത് വരയിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തീരമുത്തമിട്ടൊരു കരിമണൽ തീരത്ത് വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേശമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേശമുണ്ട്, പുക തിന്ന പകലിനും ദേശമുണ്ട്, പുക തിന്ന പകലിനും ദേശമുണ്ട്. നന്ദി, നമസ്കാരം.
Hello everyone, welcome back. Now you are listening to your favorite channel Beats at Mary Mother 21.02. Next segment vandu or interview aanu to interview cheyan pogunnu nammada sondam Diya Maria of class 7th aanu. Ini cheyan pogunna aale patti parayanile evidunu thodanganam nan arayadirikkan kaaranam aalu or sagala kala vallavanaanu. First of all, he is a plus 2 vidyarthi aanu. പ്ലസ് ടു വിദ്യാർത്ഥി ആണെന്ന് പറഞ്ഞാലും ആളൊരു നിസ്സാരക്കാരനല്ല, എല്ലാ കലകളിലും കൈവശിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ആളൊരു ആർഷിയാണ്, ആങ്കറാണ്, റൈറ്ററാണ്, ക്ലാസിക്കൽ സിംഗറാണ്. അതോടൊപ്പം നമ്മുടെ സാഹിത്യവാണിയുടെ ചീഫ് പ്രോഗ്രാം ഡയറക്ടറായ ആലോക്കാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരാൻ പോകുന്നത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ് ആൻഡ് യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബിറ്റ്സ് അറ്റ് മേരി മദർ 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
ഇന്ന് നമ്മളോടൊപ്പം ഇന്റർവ്യൂ സെക്ഷനിൽ പങ്കുചേരുന്നത് സാഹിത്യവാണിയുടെ ചീഫ് പ്രോഗ്രാം ഡയറക്ടറായ മാസ്റ്റർ അലോക് പ്രപഞ്ചയാണ്. മാസ്റ്റർ അലോക് പ്രപഞ്ചയ്ക്ക് ബീറ്റ്സ് അറ്റ് മേരി മാത 21.02 സ്വാഗതം. സാഹിത്യവാണിയിലും അതുപോലെ ആർ ജെ മേഖലയിലും കടന്നു വരാനുള്ള പ്രേരണ എന്തായിരുന്നു?
ആദ്യം തന്നെ സാഹിത്യവാണി പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ സാഹിത്യവാണി റെപ്രസെൻ്റ് ചെയ്ത് എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചതിലുള്ള നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനം അല്ലെങ്കിൽ പ്രേരണ എന്നൊക്കെ പറയുന്നത് 40.16 SM വോയിസ് എന്നുള്ള ഞങ്ങളുടെ സ്കൂൾ റേഡിയോയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസസ് തന്നെയാണ്. സെൻറ്റ് മേരീസിലേക്ക് എത്തിപ്പെടുന്നതോടെയാണ് എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഞാനൊന്ന് കുറച്ചും കൂടെ വലിയ വലിയ അല്ലെങ്കിൽ കുറച്ചും കൂടെ വേറിട്ട കുറച്ച് മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഷോർട്ട് ഫിലിം ആയാലും ടി വി ചാനൽ ആങ്കറിംഗ് ആയാലും ഒക്കെ അതുപോലൊരു മേഖലയായിരുന്നു സ്കൂൾ ഒരു റേഡിയോ ജോക്കി ആവുക എന്നുള്ളത്. സംസാരം ചെറുപ്പം മുതൽ തന്നെ ഇഷ്ടമുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. പലതരത്തിൽ ചെറുപ്പം മുതലേ കുറച്ച് വായാടിയായിരുന്നു. പിന്നീട് പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. കുറച്ചും കൂടെ വളർന്നപ്പോൾ ഡിബേറ്റ് മത്സരങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ ആർ ജെ ടോക്ക് എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് കടന്നു വരുന്നത് സെൻറ്റ് മേരീസിലെത്തിയതിന് ശേഷം തന്നെയാണ്. അതിൽ 40.16 FM വോയിസ് എന്നുള്ള റേഡിയോയിൽ ഞങ്ങളുടെ സീനിയേഴ്സിനോടൊപ്പം ഒരുപാട് നാൾ ചെറിയ ചെറിയ സെഗ്മെൻസും ചെറിയ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഒക്കെ ആയിട്ട് അവരുടെ കൂടെ നടക്കുകയും അതിൽ നിന്ന് കിട്ടിയ കുറച്ച് നല്ല നല്ല വാല്യൂസൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പിന്തുടരുന്നത്. അല്ല, സാഹിത്യവാണിയിൽ ആർ ജെ ടോക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾ പിന്തുടരുന്നത് അത് തന്നെയാണ്. മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ സംസാരവും പിന്നെ കൂടുതൽ കൂടുതൽ സംസാരിക്കാനുള്ള ഇഷ്ടവും. കാരണം പ്രസംഗം പോലെയോ അല്ലെങ്കിൽ മറ്റ് ഡിബേറ്റ് പോലെയോ ഒന്നുമല്ല. കാരണം ഏതൊരു സമൂഹത്തിലെ ഏത് സ്ട്രാറ്റയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്നതാണ് ഒരു ആർ ജെ ടോക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഏറ്റവും എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയാവുന്ന ഒരു മാധ്യമവും കൂടിയാണ് ആർ ജെ ടോക്ക്. മറ്റ് കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട്സിലുള്ള മേഖലകളെ ആശ്രയിച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട്. മാത്രമല്ല നമുക്ക് ഒരുപാട് വെറൈറ്റി കണ്ടൻറ്റ് ഉൾപ്പെടുത്താൻ കഴിയുന്നൊരു മേഖലയും കൂടിയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഇഷ്ടം ഇതിനോടുണ്ട്. ആ ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ ആവണം എപ്പോഴും അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രചോദനവും ഓരോ എപ്പിസോഡിനെ ആർ ജെ ടോക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനും ഒക്കെ.
ആദ്യമായി ആർ ജെയിലേക്കും റേഡിയോയിലേക്കും കടന്നു വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
ആദ്യമായിട്ട് ആർ ജെ ടോക്ക് ചെയ്ത അനുഭവം എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കഥയാണ് ഓർമ്മ വരുന്നത്. മിക്കവാറും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. കാരണം ആർ ജെ ടോക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്ക് പടിപടിയായിട്ടായിരുന്നു. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്വിസ് ടൈം പോലെ വളരെ ചെറിയൊരു സെഗ്മെൻറ്റിൽ നിന്നായിരുന്നു എൻ്റെ തുടക്കം. 30 സെക്കൻഡ് പോലും ഇല്ലാത്തൊരു സെഗ്മെൻ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് പതുക്കെ സ്ക്രിപ്റ്റ് എഴുതുകയും പലതരം മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെ കുറേ ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ചെയ്യുകയും ഇൻട്രോസ് ആയി അങ്ങനെ അങ്ങനെ ഇൻട്രോ പറയുക എന്നുള്ള ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ചെയ്യുകയും അങ്ങനെ അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ആർ ജെ ഒരു എപ്പിസോഡിൻ്റെ ആർ ജെ ആയിട്ട് ഞാൻ മാറുന്നത്. ഈ അടുത്താണ് ഒരു പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നത്, കോവിഡിന് തൊട്ട് മുന്നേ. പിന്നീട് അവിടെ നിന്ന് പലതരം വ്യത്യസ്തത പുലർത്തി, അല്ലെങ്കിൽ മാക്സിമം നമുക്ക് പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാവണം, കുറച്ചും കൂടെ വലിയ ഉത്തരവാദിത്വങ്ങൾ അധ്യാപകരെ ഏൽപ്പിക്കാൻ തുടങ്ങി. അതൊക്കെയും എന്നാൽ കഴിയാവുന്നതിൻ്റെ പരമാവധി നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് ആർ ജെ ടോക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു കഥ പോലെ പറയുകയാണെങ്കിൽ, ഒരു മഴയുള്ള വൈകുന്നേരം സെൻറ്റ് മേരീസിൻ്റെ വടവുകളിൽ ഇങ്ങനെ കയറി പോകുമ്പോഴാണ് എന്നെ ക്ലാസ് ടീച്ചർ പിടിച്ചു നിർത്തിയിട്ട് ഇന്ന് ആർ ജെ ടോക്കിൻ്റെ മീറ്റിങ്ങിന് പോയില്ലേ, ആർ ജെ ഹണ്ട് നടക്കുകയല്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ പറയുന്ന അറിയിപ്പുകളൊന്നും കേൾക്കാറില്ലായിരുന്നു. കാരണം ഈ ലഞ്ച് ബ്രേക്കിൽ അറിയിപ്പ് വന്നാൽ മിക്കവാറും റേഡിയോയുടെ അറിയിപ്പ് ലഞ്ച് ബ്രേക്കിനായിരിക്കും, അത് ഈ സ്കൂളിലെ ബഹളത്തിൽ മുങ്ങിപ്പോവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനിലായി. പെട്ടെന്ന് ടീച്ചർ എന്നെ തള്ളി ഒരു റൂമിലേക്ക് കയറ്റി വിട്ടു. അവിടെ ചെന്നപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത കുറേ അധ്യാപകർ, ഇന്ന് ഞങ്ങളുടെ റോൾ മോഡലും മെൻറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ബിനി സാറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആർ ജെ ഹണ്ട് നടക്കുകയായിരുന്നു. ഓരോ കുട്ടിക്കും ഓരോ വിഷയങ്ങൾ കൊടുത്ത് സംസാരിപ്പിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പൊതുവെ ഉണ്ടായിരുന്ന കോമൺ വിഷയങ്ങളായിട്ടുള്ള മതനിരപേക്ഷത, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയുടെ എൻ്റെ പ്രസംഗം ഒരു അന്നത്തെ കാലത്തൊരു അനുഭവം വെച്ച് ഞാനൊരു സമ്മറി എൻ്റെ മനസ്സിൽ കണ്ടു സംസാരിക്കാനായിട്ട്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന കുട്ടിക്ക് കൊടുത്ത വിഷയം പുട്ട്, അതിന് ശേഷം വന്ന കുട്ടിക്ക് കൊടുത്ത വിഷയം അവിയൽ. എനിക്ക് ആകെ ടെൻഷനായി, എനിക്കെന്തായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ. ദൈവം സഹായിച്ച് എനിക്ക് ഫുട്ബോൾ ലഭിച്ചു. അന്ന് ഞാനൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആയിരുന്നതുകൊണ്ട്, ISL ആരാധകനായിരുന്നതുകൊണ്ടും ഒക്കെ തന്നെ അത്യാവശ്യം നന്നായി. എന്നാൽ കഴിയാവുന്ന വിധം ഞാനത് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ SM Boys തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊക്കെ ഞാനൊരു ദൈവനിയോഗം എന്നേ പറയുന്നുള്ളൂ. കാരണം അന്ന് ആ ടീച്ചർ തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് വീട്ടിൽ പോയേനെ. SM Boys എനിക്ക് പിന്നെ ചാൻസ് കിട്ടുമോ എന്നും അറിയില്ല. മാത്രമല്ല അന്ന് ഫുട്ബോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ കോൺഫിഡൻസ് ലെവൽ ഡൗൺ ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാനും കഴിയില്ല. അങ്ങനെ കഴിയാതിരുന്നെങ്കിൽ SM Boys വരില്ല, സാഹിത്യവാണിയിലും വരില്ല, ഇന്നിവിടെ ഒന്നും സംസാരിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ലാലേട്ടൻ പറയുന്നത് പോലെ സംഭവാമി യുഗേ യുഗേ സംഭവിച്ച എല്ലാം നല്ലതിനെന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ഒരു ദൈവനിശ്ചയമാണ്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആർ ജെ ടോക്ക് അനുഭവം. പിന്നീട് എപ്പിസോഡ്സ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ അത്യാവശ്യം ചെയ്ത് കേട്ട അല്ലെങ്കിൽ കേട്ട് പരിചയമെങ്കിലും ഉണ്ട് നന്നായിട്ട്.
12ാം ക്ലാസ്സിലെ ഈ പഠന തിരക്കിലും സാഹിത്യവാണിയും ആർ ജെയും എങ്ങനെയാണ് ഒരുപോലെ കൈകാര്യം ചെയ്തു പോകുന്നത്? അതുപോലെ ചേട്ടനുള്ള മറ്റു കഴിവുകൾ എന്തൊക്കെയാണ്?
സത്യം പറഞ്ഞാൽ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരോടാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ടൈം ടേബിൾ വെച്ചൊരു കാര്യം ചെയ്ത് തീർത്തിട്ടില്ല. അതായത് രാവിലെ 5 മണിക്ക് എണീക്കുന്നു, 6 മണി വരെ പഠിക്കുന്നു, 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ഒരു ടൈം ടേബിൾ ഇന്ന് വരെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അതൊരു തെറ്റായ ശീലമാണ്. നിങ്ങളുടെ ലൈഫിലൊക്കെ ടൈം ടേബിൾ ഉണ്ടാവണം. അത് ഞാൻ ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമല്ല എൻ്റെ ഒരു ശീലങ്ങളെന്ന് പറയുന്നത്. ഞാൻ എല്ലാത്തിനും ഒരു ടൈം ടേബിൾ വെക്കാറില്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം വെക്കാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതായത് 20-ാം തീയതിക്കുള്ളിൽ ഇത്രയും പോർഷൻ തീർക്കണമെങ്കിൽ ഞാൻ അതിന് മുമ്പ് ദിവസങ്ങൾ ഡിവൈഡ് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത്രയും പോർഷൻ പഠിച്ച് തീർക്കണം എന്ന് ഞാൻ ഒരു സമയം വെക്കും. അതിൽ ഞാൻ ചിലപ്പോൾ രാത്രി 2 മണി വരെ ഇരുന്ന് പഠിക്കും, ചിലപ്പോൾ ഞാൻ നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ചിരുന്ന് പഠിക്കും. എങ്ങനെയായാലും 20-ാം തീയതിക്കുള്ളിൽ ഞാൻ ഈ നിശ്ചിത പോർഷൻ, ഞാൻ തീരുമാനിച്ച പോർഷൻ തീർക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനങ്ങനെ പ്രത്യേകിച്ച് സമയം ഒന്നുമില്ലെങ്കിലും അതങ്ങനെ തീർക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു ടൈം ഫ്രെയിം കണക്കെന്ന് പറയുന്നത്. പിന്നെ സാഹിത്യവാണിയൊക്കെ ഇതിനിടയിൽ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു ചോദിച്ചാൽ, ഒഫ്കോഴ്സ് നമ്മുടെ പുറകിൽ നിൽക്കുന്ന ടീച്ചേഴ്സിൻ്റെയും നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള ആലുവിൻ്റെയും വിജിതയുടെയും ചീഫ് ആർ ജെ വിജിതയുടെ ഒക്കെ സപ്പോർട്ടാണ്, പാനൽ മെമ്പേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു എക്സാം ഉണ്ട്, നമ്മൾ തിരക്കിലാണ് എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മളെ അത്തരം പരിപാടികളിൽ നിന്നും ഒഴിവാക്കി നമുക്ക് ഏറ്റവും എളുപ്പം ജോലികൾ തന്നുകൊണ്ട്, ജോലിയല്ല അതൊരു നമുക്ക് ടാസ്കുകൾ തന്നുകൊണ്ട് നമ്മളെ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്, നമ്മളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സാഹിത്യവാണി ഒരിക്കലും ഒരു ബേർഡനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്, പഠിക്കുന്നതിനിടയിൽ ഉല്ലാസം കണ്ടെത്താൻ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിനങ്ങനെ പ്രത്യേകിച്ച് സമയം എടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അതൊരു സമയം കൊല്ലിയായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് സിംഗിങ്ങും ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്, അതിൽ ചെറിയ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. കഥകളി കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്, അതിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇക്കഴിഞ്ഞ സ്റ്റേറ്റ് കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് കലോത്സവത്തിൽ എ ഗ്രേഡ് കഥകളി സംഗീതത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഉപന്യാസ രചന, കഥാരചനയിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് മേഖലകൾ, പ്രസംഗം, ഡിബേറ്റ്, ഞാൻ വിക്ടേഴ്സിലെ ബാലസൂര്യൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൻ്റെ ആങ്കറായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ പിന്നീട് ഈ ആർ ജെ ടോക്ക്, അങ്ങനെ ഓരോന്നും നമ്മൾ എല്ലാത്തിലും കൈയിട്ട് വരാൻ ശ്രമിക്കുന്ന എൻ്റെ അച്ഛൻ പറയും. അപ്പോൾ അതുപോലെ എനിക്ക് ഇഷ്ടം തോന്നുന്ന എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഹോബീസ് എന്ന് പറയുന്നത്.
ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ച അലോക് ചേട്ടന് മേരി മാതാ ഫാമിലിയുടെ നന്ദി അറിയിക്കുന്നു.
Welcome back. Now you're listening to your favorite channel Beats at Mary Mother 21.02. നെക്സ്റ്റ് സെഗ്മെൻറ്റ് വന്നിട്ട് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെൻറ്റാണ് സിനി സോളോ. ആൻഡ് ഈ സിനി സോളോയിൽ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് വന്നിട്ട് എൻ്റെ ദൈവമേ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും വാട്സപ്പ് തുറന്നാലും സ്റ്റാറ്റസ് കണ്ടാലും എവിടെയും 3 മാസമായിട്ട് ഈ സോങ് മാത്രമേ ഉള്ളൂ, വേറൊന്നും അല്ല, ദിൽക്കോ കെയർ ആറായ ആ സോങ് നമുക്ക് വേണ്ടി അതിമനോഹരമായി പാടിത്തരാനായിട്ട് നമ്മുടെ സ്വന്തം മേരിമദറുടെ പ്ലേ ബാക്ക് സിംഗറായ ടാനി അനറ്റോമോ ഉണ്ടോ. സോ ലെറ്റ്സ് വെൽക്കം ടാനി ഫോർ സിംഗിങ് എ സിനി സോളോ സോങ് ആൻഡ് യു ആർ ലിസണിങ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മദർ 21.02. വേഗം പറഞ്ഞേ, പറയാനുള്ളതാ.
Oh,
ബീറ്റ്സ് അറ്റ് മേരി മാത.
Welcome back. Now you're listening to your favorite channel Beats at Mary Mata 21.02. നമ്മുടെ അവസാനത്തെ സെഗ്മെൻ്റായ കേരളത്തിൽ ഇന്ന് നമുക്ക് എന്നതിലും വിപരീതമായ കേരളത്തിൻ്റെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു പോയ കുറച്ച് ദുരന്തമുഖത്തെപ്പറ്റി സംസാരിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന മഴയിൽ കേരളം അതിശക്തമായ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 2021 ഒക്ടോബർ 15 വെള്ളിയാഴ്ച അവസാനത്തോടു കൂടിയാണ് മഴ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത്. ദിവസങ്ങളായി തുടരുന്ന മഴയിൽ മണ്ണിടിച്ചിലിന് കാരണമായ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ച രണ്ട് ജില്ലകളാണ് കോട്ടയവും ഇടുക്കിയും. കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയും മണ്ണിടിച്ചിലുകൾ ഉണ്ടാവുകയും ചെയ്തു. റോഡുകൾ ഒലിച്ചുപോയി, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അതോടൊപ്പം നമ്മൾ ഏവരും കണ്ടൊരു ദൃശ്യമാണ് ഒരു വീട് പൂർണ്ണമായും ഒലിച്ചു പോകുന്നത്. മലയോര മേഖലകളിൽ നിരവധി ഗ്രാമങ്ങളാണ് ഒറ്റപ്പെട്ടത്. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിലും 26 പേരോളം നമ്മളെ വിട്ടുപോയി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതല്ല ഒരു ജാതിയും മതവും എന്ന് തെളിയിച്ചവരാണ് നമ്മൾ കേരളീയർ. ഇനിയും ഇങ്ങനൊരു ദുരന്തമുഖം നമുക്ക് ഫേസ് ചെയ്യാൻ വരാതിരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ റേഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് യുവർ ആർച്ചി ആഷാനൽ സൈനിങ് ഓഫ് ഫ്രം ബീറ്റ്സ് അറ്റ് മേരി മാത 21.02.
പറയാനുള്ളതാ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02.
ബീറ്റ്സ് അറ്റ് മേരി മാത 21.02.